മനസ്സിനെ പോലെ ഇത്ര അഗാധമായ ഒരു കാര്യം വേറെയില്ല. അത് മാത്രമല്ല, ജനിച്ചപ്പം മുതൽ നമ്മുടെ മനസ്സ് പോലെ ഒത്തിരി ഐഡിയകൾ ഇങ്ങനെ ഗ്രാബ് ചെയ്തുകൊണ്ടിരിക്കുക. ഒത്തിരി തത്വങ്ങൾ, ഫിലോസഫീസ്, ഒത്തിരി ഐഡിയകൾ, ഇതെല്ലാം ജനിച്ചപ്പം മുതൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ സ്വയമിച്ച് വെച്ച് മനസ്സിൽ വെച്ചിരിക്കുക. ഇത് ദൈവം പറയാണ്, ഈ മനസ്സിന് ഒരു പുതുക്കം ആവശ്യമാണ്, ഒരു രൂപാന്തരം ആവശ്യമാണ്. ഈ മനസ്സ് പുതുക്കുക എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? മനസ്സ് പുതുക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ചിന്തകൾ, ദൈവം ചിന്തിക്കുന്നത് പോലെ നമ്മുടെ മനസ്സ് മാറുക എന്ന് പറഞ്ഞത്. നമ്മുടെ ഹ്യൂമൻ ഐഡിയാസ്, മാനുഷികമായ ചിന്തകൾ മാറിയിട്ട് ദൈവത്തിന്റെ ചിന്തകൾ നമ്മളുടെ കൊണ്ടുവരിക. ഇതിനാണ് ദൈവവചനവും പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ പറയുന്ന കാര്യമല്ല, താൻ ബാധി മനസ്സിൽ മനസ്സ് പുതുക്കാൻ പറഞ്ഞു. ഈ താൻ ബാധി ദൈവം ബാധി എന്ന് പറഞ്ഞ കാര്യമല്ല, മുഴുവനും ദൈവമാ. ഇത് മനസ്സിലാക്കണമെങ്കിൽ ദൈവവചനത്തിലേക്ക് നമ്മൾ ആഴത്തിലേക്ക് ഇറങ്ങിയാലേ പറ്റുള്ളൂ. പൗലോസ് പറഞ്ഞു, ഓരോ നന്മയും എന്റെ ജഡത്തിൽ വസിക്കുന്നില്ല. കർത്താവ് പറഞ്ഞു, ഏറ്റവും ചെറിയതിന് പോലും നിങ്ങൾ പോരാത്തവർ. വീണ്ടും പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നമ്മളൊരു ബിഗ് സീറോ എവിടെ ലോകം പറയുന്നു, നമ്മുടെ പകുതി പിന്നെ ദൈവം പകുതി. ഇതുപോലെ കുറെ ഐഡിയുണ്ട്. വർക്ക് ഈസ് വർഷിപ്പ് ഞാൻ അവിടെ ചടത്തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജോലി ഒരു ആരാധനയാണ്. അല്ല പറഞ്ഞു, അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ നമുക്ക് ഒത്തിരി, അതുകൊണ്ട് തന്നെ ജോലി ആരാധനയാണെന്നുള്ള ചിന്ത വന്നാൽ പിന്നെ എന്തിനേണ്ട കാര്യമില്ല, ആരാധിക്കേണ്ട കാര്യമില്ല. പിന്നെ എന്തിനാ മതി, ജോലി ചെയ്താൽ മതി. ലോകം ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മുടെ മനസ്സിനെ അത് മാറ്റാനുള്ള ശ്രമമാണ് എന്ത് ഈ, അതിനാണ് ഈ സഭ, അതിനാണ് ദൈവവചന പ്രസംഗം, അതിനാണ് ദൈവവചനം, അതിനാണ് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ ദൈവമായി പിടിക്കുക. എന്തിനറിയാമോ, നമ്മുടെ ഈ മനസ്സിനെ എന്തിയണം, ഒന്ന് മാറ്റണം. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വളർന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഞാനറിയാമോ, ആത്മീയത്തിൽ വന്നാലും എല്ലാത്തിനും ഭയങ്കര രോഷമാണ്. മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ അപ്പം പറഞ്ഞു, ഇവിടെ പോലെ ഞങ്ങള് കഞ്ഞിവെള്ളമാണ് കുടിച്ചത്, ഞാൻ കൊണ്ടുവരുന്ന പറ്റ നിങ്ങൾക്ക് അന്നാണ് നിന്നെ വളർത്തിയത്. ഒക്കെ മനുഷ്യനെ ഞാൻ പറഞ്ഞു, ഹാ, ഇവിടെയുള്ള കഞ്ഞിവെള്ളം നിങ്ങൾ കുടിച്ചിട്ടുണ്ട്, നിങ്ങൾ തന്നെ വളർത്തി. നമ്മുടെ എല്ലാ ബാക്ക്ഗ്രൗണ്ടും നമ്മൾ ഒത്തിരി സ്വാധീനിക്കുന്നുണ്ട്. ഏത് ബാക്ക്ഗ്രൗണ്ട് ആണോ ആ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഒത്തിരി സ്വാധീനിക്കുന്നുണ്ട്. ഇതിൽ നിന്നല്ല മനസ്സൊരു പുതുക്കം ആവശ്യമാണ്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഇല്ലെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഇങ്ങോട്ട് നമ്മുടെ ആത്മീയതയിൽ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും വലിയ തടസ്സമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഏറ്റവും വലിയ തടസ്സമാണ് ഞാൻ ചോദിക്കട്ടെ, ദൈവസന്നിധിയിലേക്ക് നമ്മളെ അടുത്തു വരാൻ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ അടുത്തു വരാൻ നമ്മെ സഹായിക്കുന്ന ഘടകം ഏതാ? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ അടുത്തു വരാൻ കഴിയുന്നത്? ചെയ്യുന്നത് യേശു ക്രിസ്തുവിന്റെ രക്തത്തെ ഓർമ്മിക്കുന്നു. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ രക്തത്തെ ഓർമ്മിക്കേണ്ട കാര്യമെന്താ? എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ ശരീരത്തെ ഓർമ്മിക്കേണ്ട കാര്യമെന്താ? Thank you. രക്ഷപ്പെട്ടിരുന്നവൻ യഹോവ ഭൂമിയിൽ വേറാരുമില്ല. ജോബ് ആ ജോബ് പോലും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നപ്പോൾ അവൻ പറയാണ്, ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു, ഞാൻ കെട്ടിലും മണ്ണിലും ഇരിക്കുന്നു. ദൈവം സാക്ഷ്യമാണ് മനുഷ്യൻ പിശാചിന്റെ തന്മാർക്ക് സാക്ഷ്യമാണ്. നിഷ്കളങ്കനായ, നേരുള്ളവനായ, ദോഷമിട്ടവരുന്നവനായ യോഗിന്റെ സീറ്റിന് ഭയങ്കരമാണ് നമ്മളുടെ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്ത് പ്രത്യേക സഹോദരന്മാര് സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞ പാപം കണ്ണിന്റെ പാപം കണ്ണോകം. യോഗ പറയാണ്, ഞാൻ എന്റെ കണ്ണുമായി അവരോട് കൂടെ ചെയ്തു, പിന്നെ എന്റെ കണ്ണികെ എങ്ങനെ നോക്കും. ഓ അതോ ന്യായപ്രമാണൊക്കെ വരുന്നതിന് മുൻപുണ്ടായിരുന്ന മനുഷ്യന അവന്റെ ഉള്ളിലേക്ക് തീവ്രം വന്നപ്പോ അവൻ പറഞ്ഞു, ഞാൻ എന്റെ കണ്ണുമായി ഉടം പിടിച്ചു, കണ്ണിയെ ഞാൻ നോക്കത്തില്ല. ഇത്രയും വിശുദ്ധനായ മനുഷ്യൻ അങ്ങനെ എത്ര പേരെ കാണാൻ പറ്റും? കണ്ണുമായിട്ട് ഉടം പിടിച്ചു എന്ന് പറഞ്ഞ ആൾക്കാരെ എത്ര പേരെ കാണാൻ പറ്റും? യോഗ കണ്ണുമായിട്ട് ഉടം പിടിച്ചിരുന്ന മനുഷ്യൻ. അതുമാത്രമല്ല, യോഗ പറഞ്ഞു, ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോൾ ഏതെങ്കിലും അനാഥനോ പരദേശിയോ ആഹാരമില്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ യോഗമുള്ള സമയത്ത് അവിടെ ഏതെങ്കിലും ഒരാൾക്ക് ആഹാരമില്ലെങ്കിൽ യോഗ ആഹാരം കൊണ്ട് കൊടുത്തിരിക്കും. ഏതെങ്കിലും ഒരാൾക്ക് വസ്ത്രമില്ലെങ്കിൽ യോഗ വസ്ത്രം കൊണ്ട് കൊടുത്തിരിക്കും. യോഗ പറയുമ്പോ ശരിയാണേ അത് ശരി. രണ്ടായിട്ട് നമ്മൾ കാണും, ഒന്ന് തന്റെ കണ്ണുമായിട്ട് ഉടമ്പടി ചെയ്തു, രണ്ട് മറ്റുള്ളവന്റെ നീട് കണ്ടപ്പോൾ അതിലേക്ക് അയച്ചിരുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ യോഗയെ പോലെ ഒരു വിശുദ്ധനായ മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയത്തില്ല. പക്ഷേ ഈ മനുഷ്യൻ ഒരിക്കൽ ദൈവവുമായിട്ട് ഒരു മുഖാമുഖം ഒന്ന് കണ്ടു. കണ്ടപ്പോൾ പറഞ്ഞു, കർത്താവെ നിർത്തി പറഞ്ഞു. ദൈവത്തെ കണ്ടപ്പോഴും ഇതുവരെ സംസാരിക്കാൻ അവസാനിപ്പിച്ചു. ഇനി ഒരു വാക്കുപോലും ഞാൻ സംസാരിക്കുന്നില്ല. അതുവരെ യോഗ പറയുന്നുണ്ടായിരുന്നു, എന്റെ കണ്ണുമായിട്ടുള്ള പ്രേരണം ചെയ്ത മനുഷ്യനാണ്, ഞാൻ പാപങ്ങളെ സഹായിച്ച മനുഷ്യനാണ്, ഒത്തിരി കാര്യം പറയാനുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തെ കണ്ടപ്പോൾ അവൻ പറയാ, ഞാൻ എന്റെ വായി പൊത്തുന്നു, ഇനി ഒരു വാക്കുപോലും ഞാൻ സംസാരിക്കത്തില്ല, എന്നെ കണ്ട് നിന്നെ കണ്ടുപോലെ കർത്താവേർത്ഥം. എന്റെ അശുദ്ധമായ കണ്ണുകൊണ്ട് ഈ പരിശുദ്ധനായ ദൈവത്തെ കാണണി വന്നല്ലോ, ഞാനോട് എന്നെ തന്നെ വെറുക്കുന്നു. ഇവിടെ നമുക്ക് പാപത്തിന്റെ ഭീകരത കാണാൻ പറ്റുന്നത്, ഭൂമിയിൽ ആദാമെന്ന് ജനിച്ച എത്ര ശ്രേഷ്ഠനാണെങ്കിലും അവന് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽപ്പാൻ കഴിയത്തില്ല. നിങ്ങളെ വിരുദ്ധയ്ക്ക് വേണ്ടി ഒരു ആയിരം സ്റ്റാൻഡ് എടുത്തു, പക്ഷെ ഒരൊറ്റ സ്റ്റാൻഡ് നിങ്ങളെ ദൈവസന്നിധിയിൽ നിർത്താൻ പര്യാപ്തമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നിൽപ്പാൻ യോഗ്യതയുള്ള ആള് ഈ യോഗായിരുന്നു. യേശുവിന്റെ അടുക്ക് ആദ്യത്തെ അഞ്ചധ്യായങ്ങളിൽ അയ്യോ നിങ്ങൾക്ക് കഷ്ടം എന്ന് യേശുവ് പറയുമ്പോൾ യേശുവിന്റെ മനസ്സിൽ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇസ്രായേലിലെ ഏറ്റവും വലിയ വിശുദ്ധാന യേശുവിന്റെ ആയിത്തറവാദത്തെ വായിക്കുന്നതാണ്. ആയിത്തഞ്ചധ്യങ്ങളെ നമ്മൾ വായിച്ചു കഴിയും. യേശുവിന്റെ ശക്തമായ പ്രവചനങ്ങളാണ്. അയ്യോ നിങ്ങൾക്ക് കഷ്ടം, അയ്യോ നിങ്ങൾക്ക് കഷ്ടം, പാപം ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം, തിന്മയോട് തിന്മ കൂട്ടുന്നവർക്ക് അയ്യോ കഷ്ടം എന്ന് പറയുന്ന അർത്ഥം യേശുവിന്റെ കോൺഫിഡൻസ് ഇതാ, ഈ ഇസ്രായേലില് എന്നെ പറഞ്ഞ വിശുദ്ധം വേറെ ആരുമില്ല. എവിടെ വരണമെന്ന് അറിയാമോ? ദൈവത്തിന്റെ മുൻപിൽ നിൽക്കുന്നവരെ, ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മുൻപിൽ നിൽക്കുന്നവരെ നമുക്ക് പ്രശംസിക്കുവാൻ നമ്മുടെ നീതി പ്രവൃത്തികളുണ്ട്, പ്രശംസി പറയുവാൻ നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ കർത്താവിന്റെ സന്നിധിയിൽ വന്നാൽ ഇറ്റ്സ് ടോട്ടലി ഡിഫറെന്റ് സ്റ്റോറി. യു കാൻ സ്റ്റാൻഡ് ബിഫോർ ഗോഡ്. ഇത് പറയുന്നില്ല യേശുവ പറയുന്നത്, അയ്യോ ഞാൻ അശുദ്ധമായ അതിരങ്ങളുള്ള മനുഷ്യനാണ്. ഞാൻ വിചാരിക്കുന്നത് യേശുവിനാണോ അത്ര ചീത്ത പറഞ്ഞ ആളായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ചീത്ത പറഞ്ഞ മനുഷ്യനാണ് യേശുവല്ല, പ്രവാചകനാണ് വിളിക്കാരൻ. അതുപോലെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്ന് പറയുമ്പോഴത്തേനും വിളിക്കാരൻ നോർമലി ഞാൻ വിചാരിക്കുന്ന അത്യാവശ്യം വിശുദ്ധനാണ്. അത്യാവശ്യമല്ല, ഇസ്രായേലിന്റെ ഏറ്റവും വലിയ വിശുദ്ധനാണ്. മനുഷ്യനും തിരുന്നും ഭാഗം നിൽക്കുവാനാണ് കഴിയത്തില്ല. ഓരോ മനുഷ്യനും അങ്ങനെ ഇതാണ് തിരിച്ചറിയുന്നത്. പാപത്തിന്റെ ഭീകരത എന്താണ്? ദൈവത്തിന്റെ സന്നിധി. നമ്മുടെ സംഗീത പ്രകാരം ചോദിച്ചു, കർത്താവേ ആര് നിന്റെ നിന്റെ വിശുദ്ധ പർവ്വത്തിൽ കയറും? എന്നെ വിളിച്ച ലിസ്റ്റൊക്കെ പറഞ്ഞു, ദോഷം കിട്ടായിരുന്നവൻ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ഇതൊക്കെ പറഞ്ഞില്ല, ആ പർവ്വത്തിനോട് ചെല്ലാൻ പറ്റിയുള്ളൂ. കാരണം ലിസ്റ്റൊക്കെ വിളിച്ച് പറഞ്ഞോ, വിളി ചോദിക്കുന്നതാണ് ആർക്ക് തിരുസന്നിധിയോട് അടുത്തു വരാൻ പറ്റും? കർത്താവേ നീ കുറച്ചുകൂടെ തെളിവ് പറയാം. ദേവാലയത്തിന് മൂന്ന് സ്ഥലം, പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. പ്രാകാരത്തിൽ ദൈവസാന്നിധ്യമില്ല, അല്ലെങ്കിൽ ലോകത്തിലാണ് ദൈവസാന്നിധ്യമുണ്ട്, അർത്ഥത്തിലുണ്ട്. പക്ഷെ സാധാരണ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രാകാരം ദൈവസാന്നിധ്യമില്ല, വിശുദ്ധ സ്ഥലത്തും ദൈവസാന്നിധ്യമില്ല. അതിവിശുദ്ധ സ്ഥലത്ത് വർഷത്തിൽ ഒരിക്കൽ ദൈവസാന്നിധ്യം ഇറങ്ങും. അതിന് പറഞ്ഞ പേരാണ് ഷഖീന. ആ ദൈവസാന്നിധ്യം ഇറങ്ങുമ്പോൾ പുരോഹിതൻ മഹാപുരോഹിതൻ രക്തമായിട്ടും രക്തമായിട്ട് തരാൻ പറ്റുള്ളൂ. ഒന്ന് കണ്ടീഷൻ നമ്പർ വൺ. രണ്ടാമത്തെ കാര്യം എഴുതിയിരിക്കുകയാണ്, എന്തിയാണോ അറിയാം, ആ സുഗന്ധധൂപം നല്ലവണ്ണം പുകയ്ക്കണം. കാരണം ഈ പുക കൊണ്ട്, ഈ സുഗന്ധധൂപത്തിന്റെ പുക കൊണ്ട് എന്തിയണം, അവിടെ നിറഞ്ഞിരുന്നിട്ട് വേണം നമ്മുടെ കയറി ചെല്ലാൻ. ദൈവം അവിടെ കൃപാസനത്തിന്റെ മുകളിൽ പ്രത്യക്ഷനാകും. എന്തെങ്കിലും അശുദ്ധി ഉണ്ടെങ്കിൽ പേടിച്ച ചെല്ലുന്ന പുരോഹിതൻ ജനത്തിന് വേണ്ടി പാപം കഴിക്കുന്നു, തനിക്ക് വേണ്ടി പാപം കഴിക്കുന്നു. ഞാൻ വിചാരിക്കാണ് വിറച്ചോണ്ട് ചെല്ലുന്നത്. കാരണം എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ മരിച്ചു വീഴുന്നു. ദൈവത്തിന്റെ വിശുദ്ധി എന്താണോ ദൈവം ഒന്ന് ഇസ്രായേൽ ഒന്ന് പറഞ്ഞു കൊടുക്കുക. മോനെ ആർക്കും അടുത്തോടാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ ദൈവം പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുക. അടുത്തുവിടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവം അടുത്ത മറ്റൊരു അങ്ങനെയെങ്കിൽ പിന്നെ എങ്ങനെ ഒരാൾക്ക് ദൈവസിനെ ചെല്ലാൻ കഴിയുന്നത്? എങ്ങനെ ചെല്ലാൻ പറ്റും? എന്നെ വാക്യം വായിക്കാൻ ആഗ്രഹിക്കുക. അതിലെ ഒൻപതാം അധ്യായം അതിന്റെ പതിനൊന്ന് പോലെ വാക്യങ്ങൾ. ക്രിസ്തു വരുവാനുള്ള നൻപോളിന്റെ മഹാപുരോഹിതനായി വന്നത് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പമോ? ദൈവവും മേലെ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുപറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മതത്തിൽ പ്രവേശിച്ച് എന്നെ കൂടുതൽ വീട്ടെടുപ്പ് സാധിപ്പിച്ചു. ഒന്നരമാക്കിയമായി ജനീഷന് വരുന്നുവെങ്കിൽ നിത്യാത്മാവിനെയും എന്ന് തന്നെ കണ്ടെത്താൻ നിഷ്കളങ്കരായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവപ്രവർത്തികളെ നോക്കി എത്രയധികം ശുദ്ധീകരിക്കും. ശ്രദ്ധിച്ച സമരമായി ക്രിസ്തു വരുവാനുള്ള നന്മകളുടെ മഹാപുരനായി വന്നിട്ട് കൈപ്പണിയല്ലാത്ത എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ കൂടാരത്തിൽ കൂടി ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നിരിക്കുന്നവരെ വീണ്ടെടുപ്പ് സാധിച്ചു. ചില സമൂഹത്തോടെ സാധിച്ചു മാറി. ഈ മഹാപുരോഹിതൻ പഴയ നിയമത്തില് ലീനവരാളുണ്ട്. മഹാപുരോഹിതൻ ജനത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ യാഗമിരിക്കുമ്പോൾ പ്രകാരത്തിൽ വെച്ച യാഗം അതെല്ലാവർക്കും കാണാം. എന്നിട്ട് ഈ ആട്ടുപട്ട് രക്തവുമായിട്ട് എത്തിയും അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോകും. അവിടെ കൃപാസനത്തിന്റെ മുകളിൽ ഏഴ് പ്രാവശ്യം ദൈവത്തിന്റെ രക്തം കണ്ടപ്പോൾ ദൈവത്തിന്റെ നീതിക്കും വിശുദ്ധിക്കും സംതൃപ്തി വന്നു എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് രണ്ട് ക്വാളിറ്റി ഉണ്ട്. ഒന്ന്, ദൈവം നീതിമാനാണോ? രണ്ട്, ദൈവം വിശുദ്ധനാണോ? അതുകൊണ്ട് ദൈവത്തിന് പാപത്തെ ചുമ്മാ കൊണ്ടുപോയാൻ പറ്റത്തില്ല. പാപത്തെ ദൈവം എത്തിയത്തില്ല, ചുമ്മാ തള്ളിക്കളയാൻ പറ്റത്തില്ല. പക്ഷേ അതിന് ദൈവത്തിന് ആ പാപത്തിന്റെ പരിഹാരമായിട്ട് എന്ത് വേണം? പാപമില്ലാത്ത രക്തം വേണം. വിശുദ്ധ സ്ഥലം ചെയ്തു, അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചു തന്റെ രക്തത്താൽ. മഹാപുരോഹിതൻ കൃപാസനത്തിൽ രക്തം തളിക്കുന്ന പോലെ യേശുകർത്താവ് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പിതാവിന്റെ അടുക്കൽ ചെന്നപ്പോൾ പിതാവ് തൃപ്തനായി. പിതാവ് പറഞ്ഞു, പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. അതിനെ യേശുവർക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത് ഭാഗത്ത് ഇരിക്കുന്നത് പോലെ തന്റെ ശത്രുക്കൾ തന്റെ പാദമിടെ ഭാഗമാണ് ഉൾക്കാത്തിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരിൽ യേശുവിന്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രവേശിച്ച ഇവരുടെ പൊതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനവും പ്രവേശനത്തിന്റെ ധൈര്യവും ദൈവാലയത്തിന്റെ ഒരു മഹാപുരുവനും നമുക്കുള്ളതുകൊണ്ട് ദുർമനസാക്ഷിക്കുമാറ് ഹൃദയങ്ങളിൽ കളിക്കപ്പെട്ടവരും ശുദ്ധമല്ലാത്ത ശരീരം കഴിവപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാത്മത്തോടെ കടുത്തിരുന്നു. ശ്രദ്ധിച്ചു, ഇവിടെ പറയുകയാണ് യേശുവിന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്കൊരു പുതുവഴി സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്റെ രക്തത്താൽ, ശ്രദ്ധിച്ചോണേ, യേശുവിന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യം നമുക്കുണ്ട്. ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലാൻ നമുക്ക് കഴിയുന്നത് ഒറ്റ കാര്യത്തിൽ കൂടി എന്താ? യേശു പിതാവിന്റെ സന്നിധിയിൽ തന്റെ രക്തത്താൽ പിതാവിന്റെ സന്നിധിയിൽ ചെന്നതുകൊണ്ട് പാപത്തിന് പരിഹാരം വന്നു. അതുകൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദൈവത്തിന്റെ സന്നിധിയിൽ ധൈര്യത്തോടെ ചെല്ലാം. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു ചെല്ലാൻ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എന്താ? യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മുടെ വിശുദ്ധി കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലാൻ കഴിയത്തില്ല. ഒരു മനുഷ്യന് പോലും യോഗിന് കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് കഴിയത്തില്ല. യേശുവിന് കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് കഴിയത്തില്ല. പിതാവിന്റെ സന്നിധിയിൽ ധൈര്യത്തോടെ അടുത്തിയെല്ലാം ഒരൊറ്റ മാർഗമേ ഉള്ളൂ. എന്താ? യേശു കർത്താവിന്റെ രക്തം. അത് മാത്രമല്ല, ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ട്. ഈ രക്തം അർപ്പിച്ചിട്ട് യേശു അവിടെ നമ്മുടെ പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുക. അതുകൊണ്ട് നിയം പരമാർത്ഥ ഹൃദയത്തോടെ ഇവിടെ നിലം അടുത്ത് ചെല്ലാം. ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലാൻ മുഖാമുഖം ചെല്ലാൻ സാധിക്കും. ഒന്ന്, പോയിന്റ് നമ്പർ വൺ, ദൈവത്തിന്റെ സന്നിധി എവിടെ ചെയ്യാൻ പറ്റും? അടുത്ത് ചെല്ലാൻ പറ്റും. രണ്ട്, അതെന്റെ യോഗ്യത കൊണ്ടല്ല എനിക്ക് അടുത്ത് ചെല്ലാൻ പറ്റുന്നത്. നമ്മൾ ചിലപ്പോൾ അറിയാം, ഇന്നു ബൈബിളൊക്കെ വായിച്ചു, അവിടെ നിന്ന് എന്ത് ചെയ്യാം? കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റും. ശരി, ചില സമയത്ത് പ്രാർത്ഥിക്കാൻ വിശ്വാസമാണ്. ഭയങ്കര വിശ്വാസം, ഇന്ന് പ്രാർത്ഥിച്ചാൽ നടക്കും. കാരണം എന്താ? ഇന്ന് ഭയങ്കര ഭയവായ വലിയ പാപം ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇന്ന് പ്രാർത്ഥിച്ച കാര്യങ്ങൾ നടക്കും എന്നൊരു വിശ്വാസം. ഇതെല്ലാം പറഞ്ഞു, നമ്മുടെ പഴയ ഐക്യതയില്ല, ഈ പഴയ മനസ്സ് കയറിയില്ല, മനസ്സ് പുതുക്കപ്പെടില്ല. നമ്മുടെ കർത്താവിന്റെ സന്നിധിയോട് ചിന്തിക്കുമ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം വന്നോളൂ, എന്റെ വിശുദ്ധിയുടെ എല്ലാം വലിയ സ്ഥലമല്ലാതെ എന്റെ ബൈബിൾ വായനയുടെ എല്ലാം വലിയ സ്ഥലമല്ല, എന്റെ ബൈബിൾ പരിജ്ഞാനങ്ങളുടെ എല്ലാം വലിയ സ്ഥലമല്ലെന്ന്. പിന്നെന്താ? ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, യേശുവിന്റെ രക്തത്തിന്റെ യോഗ്യതയാലാണ് നാം പിതാവിനെ ചെല്ലുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന പ്രാർത്ഥിക്കും, നമ്മൾ അത്ര ശ്രദ്ധിക്കാറില്ല. എന്നറിയോ ഈ യേശുവിന്റെ നാമത്തിൽ തന്നെ
ഇത്
ദുർമനസാക്ഷി. എന്നാൽ ഈ ദുർമനസാക്ഷി എന്ന് പറഞ്ഞാൽ എന്താ? ഈ മനസാക്ഷി ചില പ്രശ്നക്കാരനാണ്. അവനിടക്കിടക്ക് എന്ത് ചെയ്തോണ്ടിരിക്കും? എന്ത് ചെയ്തോണ്ടിരിക്കും? എന്തോ ഒരു കുഴപ്പം ചെയ്യാം. നമ്മുടെ മനസാക്ഷി ദുർമനസാക്ഷിയായി പോകുമ്പോൾ, അല്ലെങ്കിൽ കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ മനസാക്ഷി തോന്നുമോ എന്തോ ഒരു പ്രശ്നമുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാപത്തെ കുറിച്ച് ബോധ്യം വരിക, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ദൈവസന്നിധി ചെല്ലാനും ധൈര്യം കിട്ടുന്നത് അല്ലെ? അല്ലെ? എനിക്കെങ്ങനെയാ? എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും നമ്മുടെ ഭാര്യയുടെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലെന്തായി? മനസ്സിലാക്കി തോന്നില്ലേ? തോന്നില്ലെങ്കിൽ മറ്റുള്ളവരോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും തോന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഹൃദയം കഠിനമായി പോകുന്ന ആഴമായ മനസ്സിന്റെ ആവശ്യം. ഞാൻ പറഞ്ഞത് നമ്മളെന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ സൗകര്യം വിളിച്ചപ്പോഴത്തേന് KA53 MP1977 ഈ വണ്ടി എന്നാ പറയാൻ വന്നോ അതിന്റെ ഫീ ഒന്ന് കൊടുക്കാൻ സമരമായി ഒന്ന് അയച്ചിട്ടുള്ളൂ. അപ്പം ഈ ദുർമനസാക്ഷി ഒരു വലിയ പ്രശ്നമാണ്. അത് മാറാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. നിങ്ങൾക്ക് എവിടെയെങ്കിലും നാട്ടിലെ സമരം അദ്ദേഹം പറയാണ് എന്റെ അവിടുത്തെ അപ്പോസ് എന്തെങ്കിലും ഒക്കെ പറയും, ഞാൻ അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയാ പിന്നെ എന്റെ സമാധാനം പോകും. നമ്മള് ഞാൻ അവിടെ പോകുന്നില്ല, നമ്മുടെ പോലെ ഇല്ലേ സമാധാനം പോകുന്നുണ്ടോ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ സമാധാനം പോകും, നോട്ടൊന്ന് മാറിപ്പോയാൽ നമ്മുടെ സമാധാനം പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചിന്ത മാറിപ്പോയാൽ സമാധാനം പോകും. ഉണ്ടെങ്കിൽ നല്ല വിഷമമാണോ? സെൻസിറ്റിവിറ്റി സമാധാനം പോകുന്നുണ്ടെങ്കിൽ അതിന് ദൈവത്തിന് സ്വാതന്ത്ര്യം ചെയ്യണം. കാരണം അറിയാം, മീനെ പിടിച്ച് കരക്കിട്ടാൽ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യും? മീനെടുത്ത് പിടയ്ക്കും. പിടയ്ക്കണമെങ്കിൽ എന്റെ അർത്ഥം അറിയാമോ? അതിനകത്തുണ്ട് ജീവൻ വന്നാണ്. എവിടെയെങ്കിലും നമ്മുടെ വാക്കിൽ തെറ്റിപ്പോകുമ്പോൾ, നോട്ടത്തിൽ തെറ്റിപ്പോകുമ്പോൾ, ചിന്ത തെറ്റിപ്പോകുമ്പോൾ മനസ്സിന് അസ്വസ്ഥമാവും. ഒരു ദുർമനസാക്ഷി അവളോട് നിർത്തരുത്. അവിടെയും പറയാണ് ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും എന്തിനാണ് കർത്താവേ നിന്റെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം ഓരോ പാപവും നോക്കി നമ്മെ ശുദ്ധീകരിക്കും. രണ്ട് നമ്മുടെ മനസാക്ഷിയുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മളെന്തെങ്കിലും ഒരു ദുർമനസാക്ഷി ഉണ്ടെങ്കിൽ വെച്ചോണ്ടിരിക്കരുത്. നമ്മൾ ഈ നേരത്തെ പ്രാർത്ഥിക്കുന്ന ലൈറ്റ് പറയാം അല്ല, വൈദ്യുതി ചിന്തിച്ചിട്ട് അല്ലാണ്ടാണ് ചിന്തിക്കുന്നത് വേണ്ടത്. എവിടെയെങ്കിലും ഒരു നമ്മൾ അസ്വസ്ഥമായാൽ, എവിടെയെങ്കിലും നമ്മുടെ സമാധാനം പോയാൽ, എവിടെയെങ്കിലും നമ്മുടെ വാക്ക് തെറ്റിപ്പോൾ തോന്നിയാൽ നമ്മളൊരു മനസാക്ഷി ക്ലിയർ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി താമസിക്കരുത്. അങ്ങനെ തിരിഞ്ഞാണ് എന്നറിയാമോ? അവിടെയും യേശു കർത്താവിന്റെ രക്തത്തിന് മാത്രമേ എന്റെ പാപത്തെ ശുദ്ധീകരിക്കാൻ പറ്റുള്ളൂ. ചില തീരുമാനമെടുക്കും ചില തന്നെയാണെങ്കിൽ ഇനി ഞാൻ എന്തിയതില്ല വിട്ടതിരുന്നൊക്കെ കുറച്ച് സമയം രക്തത്തിന്റെ ശക്തി പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്ത്രങ്ങളെ കൊണ്ടല്ല ക്രിസ്തുയേശുവിന്റെ നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തമാണ് അത്രയെ ശുദ്ധീകരിച്ചിരിക്കുന്നത്. പറഞ്ഞത് മൂന്നാമത്തെ കാര്യം ഈ രക്തവുമായിട്ടുള്ള ബന്ധം അദ്ദേഹം പറഞ്ഞു ദൈവ സംഹിതനായി ദൈവത്തിന്റെ നീതി വിശുദ്ധിക്ക് തൃപ്തി വന്നു. രണ്ട്, എന്റെ മനസാക്ഷിയെ പ്രശ്നമാണ്. മൂന്നാമത്തെ കാര്യം ഈ രക്തവുമായുള്ള ബന്ധം വരുന്നത് പിശാചുമായുള്ള ബന്ധത്തില്ല. എന്താ പിശാചിന്റെ പരിപാടി? എന്താ പിശാചിന്റെ പരിപാടി? എന്താ ഒട്ടും ചോദിച്ചത്? പല പിശാചികളോണ്ടിരിക്കുന്നു. പിശാചികളെ കിടക്കി വന്നത് എന്ത് പറഞ്ഞോണ്ടിരിക്കും? നിങ്ങൾ കേൾക്കുന്നില്ലേ ശബ്ദം? വിചാരിക്കുന്നു ദൈവത്തിന്റെ ശബ്ദത്തിലേക്കുള്ള പിശാച സംസാരിക്കുന്നത്. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നതിനുള്ള ഭാരത നമ്മൾ ജീവിക്കുന്നു. പക്ഷെ ആരുടെ ശബ്ദം ശരി കേൾക്കുന്നുണ്ട്? കേട്ടില്ല, കേൾക്കുന്നുണ്ടോ? ഇശാദിന്റെ ശബ്ദം നിരന്തരം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവന്റെ ശബ്ദം തന്നെ അറിയാമോ? നീ തെറ്റിപ്പോയി, നീ വീണുപോയി, ദൈവത്തിന്റെ അടുക്കൽ ചെല്ലാൻ നിനക്ക് യോഗ്യതയില്ല, നീ പാപത്തിലാണ്. ഇശാദിന്റെ ശബ്ദമാണ്. ഇശാദിന്റെ ശബ്ദം പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിന് വ്യത്യാസം ഉണ്ടെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവ് നമ്മുടെ കൺവിക്ട് ചെയ്യും, പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും. പക്ഷെ പരിശുദ്ധാത്മാവ് കൺവിക്ട് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ അടുക്കൽ ചെല്ലാൻ നമുക്ക് ഉത്സാഹമുണ്ടാവും, ശുദ്ധിയത പ്രാപിക്കാൻ. പക്ഷെ പിശാചിന്റെ കുറ്റപ്പെടുത്തലാണെങ്കിലുണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ വീണ്ടും ആദ്യം. പരിശുദ്ധാത്മാവിന്റെ കൺവിക്ഷനും പിശാചിന്റെ കുറ്റവിധിയും നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധാത്മാവ് കൺവിക്ഷൻ തരുമ്പോ, പാപത്തെ കുറിച്ച് കൺവിക്ഷൻ തരുമ്പോൾ എന്നറിയാമോ, നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ അടുത്ത് എല്ലാനായിട്ടും സെറ്റിൽ ചെയ്യാനായിട്ടും വലിയ ഉത്സാഹമാണ്. പക്ഷേ പിശാച കുറ്റം വിധിക്കുമ്പോൾ നമ്മൾ അങ്ങനെ പോകും. പരിശുദ്ധാത്മാവിന്റെ കൺവിക്ഷനും വിശാചന കുറ്റം കൈവയ്ക്കാണ്ടങ്ങനെ തിരിച്ചറിഞ്ഞിടുന്നില്ല. നോക്കാമോ? മനസ്സിലായിട്ടില്ല, കുഴപ്പമില്ല. എനിക്ക് തിരിച്ചറിയാം പരിശുദ്ധാത്മാവിന്റെ കൺവിക്ഷൻ എനിക്ക് ഉത്സാഹത്തിലേക്ക് കൊണ്ടുവരുന്നു. വിശാചന്റെ കുറ്റം വിധിക്കുന്നു, അത് എന്നെ നിരാശയിൽ കൊണ്ടുപോകുന്നു. തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എന്ന് തിരിച്ചറിയണം. തിരിച്ചറിയണം അവിടെയും യേശുവിന്റെ വെളിപ്പാട് അതിന്റെ പതിനൊന്ന വാക്യം
അവൻ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും ഞങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മറ്റവരുടെ തങ്ങളെ നാടിനെ സ്നേഹിച്ചതുമില്ല.
ആ സദൃശ്യ വിശാലിനെ കുറിച്ച് പറയുകയാണ്, അവർ അവനെ അറിയാം അറിയാം സത്തനെ അല്ലെങ്കിൽ പിശാചിനെ എങ്ങനെ ജയിച്ചത്? കുഞ്ഞാടിന്റെ രക്തം ഹേതുവായി ജയിച്ചു. അപ്പോൾ പിശാചിനെ ജയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ത്? കുഞ്ഞാടിന്റെ രക്തം. അങ്ങനെയാ കാരണം നമ്മൾ ഈ രക്തം ചെയ്യാൻ രക്തം ചെയ്യാൻ പറയുന്ന കാര്യമാണ്. ഈ വാക്യത്തിനായി രക്തം ചെയ്യാൻ പറയുന്നത് കുഴപ്പമില്ല, രക്തം ചെയ്യാൻ പറഞ്ഞ പ്രശ്നമൊന്നുമില്ല, തെറ്റൊന്നുമല്ല. പക്ഷെ ഞാൻ പറഞ്ഞത് തിരിച്ചറിയണം. എങ്ങനെയാ പിശാചിന്റെ പ്രത്യേകത പറയണം? അവനെ കുറിച്ച് പറഞ്ഞോക്കണം. അപവാദിയായ പിശാച്, അപവാദി. കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ പിശാചിന് രണ്ട് ജോലിയുണ്ട്, പ്രധാനപ്പെട്ട രണ്ട് ജോലി. ഒന്ന്, ദൈവസന്നിധിയിൽ ചെന്ന് കുറ്റം പറയുക. അതുപോലെ തന്നെ ആ പകൽ സഹോദരന്മാരെ കുറ്റം ചുമന്ന അപവാദിയെ തള്ളിയിട്ടാണ് ഞങ്ങൾ അനുചരിക്കുന്നത്. അപ്പോൾ ഒന്ന് പിശാച് ചെയ്യുന്നത് ദൈവസന്നിധിയിൽ ചെന്ന് കുറ്റം പറയും. ദേ നിന്റെ മകനായ ചാക്കോച്ചൻ ഇന്നലെ കണ്ടോ അവൻ ഭാര്യയുടെ അറിയാൻ പറഞ്ഞോ ഇന്നലെ കാണിച്ചതാണോ അമ്മായി ഉള്ള പോലെ കൊടുത്തില്ല കണ്ടോ? പിശാചന് ചെയ്യും അവിടെ ചെന്ന് കുറ്റം ചുമത്തും. ദൈവത്തിനിടയ്ക്ക് തിരിച്ച് താഴേക്കാണ് വരും. കാരണം യാത്രയാണ് ദൈവം വളർത്തുകൊണ്ട് വന്നത് ഈ ഭൂമിയിൽ ഒരാളെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. പിശാചിന്റെ ഏറ്റവും വലിയ പരിപാടി എന്താണ്? രാവിലെ എവിടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് തന്നെ അങ്ങോട്ട് പോകും, എവിടെ സ്വർഗത്തിൽ ചെല്ലും, ഉള്ള ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യും, സ്വർഗത്തിൽ ചെല്ലും, അവിടെ കുറ്റം ചുമത്തും. പിന്നെ വന്നിട്ട് നമ്മുടെ മനസ്സിൽ വന്ന് കുറ്റം ചുമത്തും. പരിശുദ്ധമായി ശുശ്രൂഷയും കണ്ടോ ഉദയ മക്കളുടെ ജീവിതത്തിൽ അമ്മയെ മികവ് കൊടുത്തിരുന്ന സത്യമാണ്. അത് മറന്നുപോയി. പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോളെ അത് ചെയ്ത് ശരിയല്ലോ, നീ സ്നേഹമില്ലാതെയാണ് പ്രവർത്തിച്ച്. അപ്പോൾ എല്ലാവരും വന്നു, കർത്താവിൽ ഏറ്റു പറഞ്ഞു, വെള്ളം കൊടുത്തു. വിശാചി പോയി തിരിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വളരെ കൂടുതലായിട്ടിരിക്കുക. കാരണം എന്താ സംഭവിച്ചില്ല? ഇസ്ലാമി പ്രദേശ കുറ്റം വരുമ്പോഴേ ഓൾറെഡി സംഭവം സെറ്റിലായി പോയിട്ട് യേശു എന്നെ തെറിഞ്ഞു എന്നെ ശുദ്ധീകരിച്ചു.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ